നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവിലുള്ള വ്യത്യാസം കൊണ്ടുവരാവുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ച് ന്യൂകാസിലെ ജോൺ ഹണ്ടർ ആശുപത്രിയിൽ എൻഡോക്രിനോളജിസ്റ്റ് ആയ ഡോക്ടർ ക്രിസ് ശങ്കൂരിക്കൽ നമ്മളോട് സംസാരിക്കും. നമസ്കാരം ഡോക്ടർ ക്രിസ്, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് ആദ്യമായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ?
ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ബോൺസിൻ, അതായത് നമ്മുടെ അസ്ഥിയിൽ ഉണ്ടാകുന്ന ബലക്കുറവിനെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഈ ബലക്കുറവ് കാരണം ഫ്രാക്ചേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ്.
ഓക്കെ, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കാണ്, ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കാണ് ഇത് വരാറ് സാധാരണ?
ഇത് കൂടുതൽ കാണുക ഒരു 50 വയസ്സിന് ശേഷമാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുക. പക്ഷെ ഇതിന്റെ തുടക്കം വളരെ യങ് ഏജ്, അതായത് ഒരു 25-30 വയസ്സ് മുതൽ ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ബോൺ ഡെൻസിറ്റി ഒരു ക്രിട്ടിക്കൽ ലെവലിൽ നിന്ന് താഴത്തേക്ക് പോകുന്നത് സാധാരണ ഒരു 50 വയസ്സിന് താഴെയാണ്. ഇത് കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒരു 20-30 വയസ്സിന് ശേഷം വളരെ ഗ്രാജുവലായിട്ട് ഡിക്ലൈൻ ചെയ്യുമെങ്കിലും സ്ത്രീകളിൽ മെനോപോസിന് ശേഷം ഇത് വളരെ പെട്ടെന്ന് ഒന്നിച്ചിട്ട് ഡിക്ലൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ കണ്ടുവരിക സ്ത്രീകളിലാണ്. പക്ഷേ പുരുഷന്മാരിലും കാണാം. അപ്പോൾ ഒരു 50 വയസ്സിനും 70 വയസ്സിനും ഇടയ്ക്കുള്ള പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഓസ്റ്റിയോപൊറോസിസ് ആയിരുന്ന 75% സ്ത്രീകളിലായിരിക്കും. ഒരു 70 വയസ്സിന് ശേഷം പുരുഷന്മാരിൽ ഇതിൽ കൂടുതൽ കണ്ടുവരും.
അപ്പൊ അതായത് ഇപ്പോ ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരു കുടിയേറ്റത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളിയുടെ ഒരു ആവറേജ് ആയിട്ടുള്ള ഏജ് ഒരു മധ്യവയസ്സാണ് എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അവസ്ഥയിൽ എന്നാണ് പറയുന്നത് അല്ലേ?
ഇത് വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു ഒരു ഫാക്ടറാണ്. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് പലപ്പോഴും സിംറ്റംസ് ഉണ്ടാവില്ല. ഈ ഒരു ഫ്രാക്ചർ അല്ലെങ്കിൽ ഒടിവ് സംഭവിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടായിരുന്നു. അതുവരെ ചിലപ്പോൾ യാതൊരു സിംറ്റംസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ചിലപ്പോൾ നമ്മുടെ ഉയരം കുറയാം. അപ്പോൾ ഒരു ഒരു കൊല്ലത്തിൽ 2-2.5 സെന്റിമീറ്റർ കൂടുതൽ ഉയരം കുറഞ്ഞു വരികയാണെങ്കിൽ അത് ലക്ഷണമാണ്. അത് നമ്മുടെ നട്ടെല്ലിന്റെ ഡെൻസിറ്റി കുറയും, അല്ലെങ്കിൽ നട്ടിൽ നിന്ന് ഫ്രാക്ചർ സംഭവിക്കുമ്പോഴാണ് ഈ ഉയരം കുറയുന്നത്. അപ്പൊ അതൊരു ലക്ഷണമാണ്. പിന്നെ ഉള്ളൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ചർ സംഭവിക്കുക എന്നുള്ളതാണ് അതിനത്തെ ലക്ഷണം. പക്ഷേ അതിനു മുമ്പേ ഇത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റും അതിന്റെ പ്രിവെന്റേറ്റീവ് കെയറും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നീടുള്ള ഫ്രാക്ചേഴ്സിന്റെ ചാൻസ് കുറയ്ക്കാൻ സാധിക്കും.
ഓസ്റ്റിയോപൊറോസിസിന് സൈലന്റ് ഡിസീസ് എന്നൊരു പേര് കേട്ടിട്ടുണ്ട്, അത് അതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്?
അതെ, അതുകൊണ്ടാണ് അതിനെ സൈലന്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഫ്രാക്ചർ ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് അറിയുന്നത് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനു മുമ്പ് അല്ലാതെ ചെക്ക് ചെയ്തിട്ടില്ല.
ആ ശരി, ഓക്കെ. ഒരു 25 മില്യൺ ഓസ്ട്രേലിയൻസ് ഉണ്ടെങ്കിൽ അതിൽ 1 മില്യൺ ഓസ്ട്രേലിയൻസിനെ ഈ അസുഖം ബാധിക്കും എന്ന് വായിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരിൽ അല്ലെങ്കിൽ മലയാളികളിൽ ഇത് എത്ര മാത്രം കണ്ടുവരാറുണ്ട്?
അത്ര ഒരു കറക്റ്റ് ആയിട്ടുള്ള കണക്ക് നമ്മുടെ ഇതിലില്ല. ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ പോപ്പുലേഷനിൽ നമ്മൾ ഏജ് ലിമിറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോ ഒരു അബവ് 70-80 നോക്കുവാണെങ്കിൽ 1 മില്യൺ എന്നുള്ള കണക്കാണ് ഏകദേശം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ 60 താഴെ നോക്കുവാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് അല്ല, അതായത് ഓസ്റ്റിയോപൊറോസിസിന്റെ തൊട്ട് മുന്നിലത്തെ സ്റ്റേജ്, അതായത് ഓസ്റ്റിയോപീനിയ എന്ന് നോക്കുവാണെങ്കിൽ അറൌണ്ട് 4-5 മില്യൺ ഓസ്ട്രേലിയൻസിന് ബോൺ ഡെൻസിറ്റിയുടെ കുറവുണ്ടെന്നുള്ളതാണ് ഏകദേശ കണക്ക്. ഇപ്പോൾ ഉള്ള ഏകദേശം ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഇത് കൂടാനേ ചാൻസ് ഉള്ളൂ. കാരണം കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ പോപ്പുലേഷനിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലാണ്. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പുതിയ ഈ ജനറേഷൻ ഈ എക്സസൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ബോൺ ഡെൻസിറ്റി കുറയാൻ ചാൻസ് വളരെയധികം ഉണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയിലത്തെ പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിലും ഓസ്റ്റിയോപൊറോസിസിന്റെ പ്രിവലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന്റെ ആണ് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് അതിന്റെ ഒരു അതാണ് മെയിൻ ഒരു കാരണം മെയിൻ ഉണ്ടാകാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാൻ ഓസ്ട്രേലിയൻ അതായത് സാധാരണ ഓസ്ട്രേലിയൻ കൊക്കേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ കൂടാനാണ് ചാൻസ്.
ഓക്കെ ഓക്കെ. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചോദിക്കാറുള്ളത് ഉപ്പ് കൂടുതലായിട്ട് കഴിച്ചാൽ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്താൽ ആൽക്കഹോൾ ഇപ്പൊ സാധാരണ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് കൂടുതൽ കഴിച്ചാൽ ജങ്ക് ഫുഡ് സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെയും ജീവിതത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായിട്ട് വരാം എന്ന് വായിച്ചു. ഇതിൽ എത്രമാത്രം ശരിയുണ്ട്? കാരണം നമുക്ക് ഒരു എല്ല് നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റി കുറയുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങളായിട്ട് കോറിലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റിലേറ്റീവ് മാൽന്യൂട്രീഷൻ, അതായത് നമ്മുടെ ആഹാരത്തിലുള്ള കാൽസ്യത്തിന്റെ കുറവ്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ജങ്ക് ഫുഡ് കഴിച്ച് വളരുന്ന ഒരു ഒരു യങ് ജനറേഷന് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ആഹാരത്തില് കാൽസ്യം വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതായത് പാല്, ചീസ്, പിന്നെ യോഗർട്ട്, അതായത് തൈര്, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, അത് ബീൻസ്, ബ്രോക്കോളി എന്നുള്ള വെജിറ്റബിൾസ്, മീൻ എന്നുള്ള ഈ വരുന്ന ഭക്ഷണധാന്യങ്ങളാണ് കാൽസ്യം കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ ഡയറ്ററി കാൽസ്യം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വൈറ്റമിൻ ഡി. ഈ നമ്മൾ കാൽസ്യം ആഹാരത്തിലൂടെ ഉള്ളിൽ ചെന്നാലും വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഈ കാൽസ്യം അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ വൈറ്റമിൻ ഡി ഇതുപോലെ ഡയറ്റിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഉണ്ട്. അതിന് പുറമെ സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷണൽ ചേഞ്ച് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ പുറത്ത് കളിക്കാനും ഓടി കളിക്കാനും കുറച്ച് വെയിലുകളുള്ളൂ അതൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊക്കെ അതിന്റെ അത് എല്ലാവരും അല്ല എന്നാലും ഒരു വലിയ പ്രൊപ്പോർഷനിൽ ആ ഒരു അതിന്റെ ഒരു ഡോസ് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇതൊക്കെ ഈ ബോൺ ഹെൽത്തിനെ ബാധിക്കാം.
ഓക്കെ. അപ്പൊ ഒരു വളരെ ആരോഗ്യകരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണോ ഓസ്റ്റിയോപൊറോസിസ് വരാതെ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗം?
യങ്ങർ ഏജിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമ്മുടെ ബോൺ ഡെൻസിറ്റി ഏറ്റവും എന്റെ പീക്കിൽ, അതായത് എന്റെ ഉച്ചയിൽ നിൽക്കുന്ന ഏജ് അറൌണ്ട് 30 ഇയേഴ്സ് ആണ്. അപ്പൊ ആ 30 ഇയേഴ്സ് വരെ ആണ് ബോൺ ഡെൻസിറ്റിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 30 ഇയേഴ്സിന് ശേഷം ഇത് വളരെ ഗ്രാജുവൽ ആയിട്ട് ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പീക്ക് ബോൺ മാസ് നമുക്ക് എത്രയും ഹൈ ആയിട്ട് ഉള്ള ലെവലിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും ചാൻസ് കുറവാണ് പിന്നീട് ഓസ്റ്റിയോപൊറോസിസ് ഡെവലപ്പ് ചെയ്യാൻ. ഈ പീക്ക് ബോൺ മാസ് തന്നെ വളരെ ഒരു ലോ ലെവലിലാണ് എത്തുന്നുള്ളൂന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കൊല്ലങ്ങളിൽ, അതായത് ഒരു കാലത്ത് 40, 50, 60 വയസ്സിലോ ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള ലെവലിലേക്ക് എത്തും. കാരണം ബോൺ ഡെൻസിറ്റി കുറയുന്ന കാരണം. അപ്പൊ ഈ പീക്ക് ബോൺ മാസ് അച്ചീവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ന്യൂട്രീഷണൽ ഓപ്റ്റിമൈസേഷനും പിന്നെ ഈ എക്സസൈസുകളും.
ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം നമ്മളിപ്പോ ഓസ്ട്രേലിയയില് ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും സ്ക്രീനിങ് ഉണ്ട്. നമ്മള് എന്താ പറയുക, അസുഖം ഉണ്ടായിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാളും പ്രിവെന്റേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് ഓസ്റ്റിയോപൊറോസിസിന് അങ്ങനെ എന്തെങ്കിലും സ്ക്രീനിങ് അവൈലബിൾ ആണോ?
അതെ, നമുക്ക് ഈ ഇതിൽ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ട്രാക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ ഒരു സിമ്പിൾ ആയിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതിന് ഡെക്സ സ്കാൻ എന്നാണ് പറയുക, അതായത് ഡ്യുവൽ എനർജി എക്സ്റേ എബ്സോർപ്ഷൻമെട്രി എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഡെക്സ സ്കാൻ എന്ന് ഷോർട്ട് ഫോമിൽ പറയും. വളരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കുള്ളൂ ഈ സ്കാൻ ചെയ്യാൻ. ഒരു എക്സ്റേ എടുക്കുന്ന ഒരു സിംപ്ലിസിറ്റി ഉള്ളൂ അതിന്. ആ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ബോൺ ഡെൻസിറ്റിയുടെ അളവ് ബാക്കിയുള്ള നമ്മുടെ സെയിം ഏജിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ആളുടെ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ബോൺ ഡെൻസിറ്റി ഏത് ലെവലിലാണെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് ഓസ്റ്റിയോപൊറോസിസ് ആ രീതിയിലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഫ്രാക്ചർ ഉണ്ടാകുന്നതിന് മുമ്പ്. അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ബോൺ ഡെൻസിറ്റിയുടെ ഈ ബോൺ മാസ് കുറയാതിരിക്കാനും നമുക്ക് സാധിക്കുക അതൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ.
ഇനിയിപ്പം ഈ വർഷത്തെ ഓസ്റ്റിയോപൊറോസിസ് ഡേ ഒക്ടോബർ 20th ഓസ്റ്റിയോപൊറോസിസ് ഡേ എല്ലാ വർഷവും വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഡേയ്സിന് ഓരോ ഒരു അവയർനെസ് തീം അവർ ഓരോ വർഷം കൊണ്ടുവരാറുണ്ടല്ലോ പല പല ഇങ്ങനെ അവയർനെസ് ഡേയ്സിൽ. അപ്പൊ ഈ വർഷം സ്പൈനൽ ഫ്രാക്ചേഴ്സ് ആണ് അവര് ഫോക്കസ് ചെയ്യുന്ന തീം എന്ന് കേട്ടു. അപ്പൊ എത്രമാത്രം പ്രധാനമാണ് ഈ സ്പൈനൽ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് അത് വരാറുണ്ടോ?
അതെ, സ്പൈനൽ ഫ്രാക്ചേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാക്ചർ ഉണ്ടായിരിക്കുമ്പോഴാണ് അതിനുള്ള പെയിൻ കാരണം ഫ്രാക്ചർ ഉണ്ടായെന്ന് അറിയാം. പക്ഷെ സ്പൈനൽ ഫ്രാക്ചേഴ്സിന്റെ വ്യത്യാസം ചിലപ്പോൾ വളരെ കുറച്ച് പെയിനേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പെയിൻ ഉണ്ടാവുക തന്നെ ഇല്ല. അപ്പൊ പലർക്കും അറിയില്ല സ്പൈനൽ ഫ്രാക്ചേഴ്സ് ഉണ്ടെന്ന്. അപ്പോ ഇത് സ്ക്രീൻ ചെയ്യുക, അതായത് എക്സ്റേയിലാണ് സാധാരണ അത് ഡയഗ്നോസ് ചെയ്യുക. ലാറ്ററൽ സ്പൈൻ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്പൈനൽ ഫ്രാക്ചർ ഉണ്ടോന്ന് അറിയാം. ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കാരണം വൺസ് ഒരു ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീടുള്ള ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പോ ഈ സ്പൈനൽ ഫ്രാക്ചർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസിനുള്ള ട്രീറ്റ്മെന്റ് അതിന് ശേഷം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സബ്സിക്വന്റ് ഫ്രാക്ചേഴ്സ് കുറയ്ക്കാൻ വളരെ സാധിക്കും. അതുകൊണ്ട് ഈ സ്പൈനൽ ഫ്രാക്ചർ അവയർനെസിന്റെ മെയിൻ ഉദ്ദേശം അതാണ്. അതായത് റെഗുലർ ആയിട്ട് അത് സ്ക്രീൻ ചെയ്യുക. അത് ഈ ഡെക്സ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടെയും സ്പൈനൽ ഫ്രാക്ചറിനുള്ള അസസ്മെന്റും ചെയ്യാൻ സാധിക്കും. എല്ലാ സെന്ററിലും അല്ല, പല സെന്ററിലും അങ്ങനെ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എക്സ്റേ, ഇതിൽ ഈ രണ്ട് മൊഡാലിറ്റീസിലാണ് അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, പെയിൻ വരിക എന്ന് പറയുന്നത് ബാക്ക് പെയിൻ ആയിരിക്കും അല്ലേ?
പെയിൻ വരാൻ നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ കഴുത്തിന് താഴെ മുതുകോട്ട് നമ്മുടെ ലോവർ ബാക്ക് വരെയുള്ള സ്പൈനിൽ എവിടെ വേണമെങ്കിലും ഈ ഫ്രാക്ചേഴ്സ് സംഭവിക്കാം. അപ്പൊ ഈ ആ ഹോൾ സ്പൈൻ സ്ക്രീൻ ചെയ്യണം. പലപ്പോഴും ഈ പറഞ്ഞപോലെ ചിലപ്പോ ചെറിയൊരു വീഴ്ച ഉണ്ടായിരുന്നായിരിക്കുമല്ലോ, ആ സമയത്ത് ചെറിയൊരു മസിൽ പെയിൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ചിലപ്പോൾ ഒരു ഫ്രാക്ചർ ആയിരുന്നായിരിക്കാം. അത് ഡയഗ്നോസ് ചെയ്യാനായിട്ടാണ് എക്സ്റേയുടെ അല്ലെങ്കിൽ ഈ ഡെക്സ സ്കാൻ്റെ ആവശ്യം.
ഇനി ഓസ്റ്റിയോപൊറോസിസ് എന്താണ് ട്രീറ്റ്മെന്റ്?
ഓസ്റ്റിയോപൊറോസിസ് ഡയഗ്നോസ്, അതായത് രണ്ട് രീതിയിലാണ് ഓസ്റ്റിയോപൊറോസിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു മിനിമൽ ട്രോമ ഫ്രാക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ അധികം ട്രോമ ഇൻവോൾവ് ചെയ്യാതെ, അതായത് ചെറുതായിട്ട് തെന്നി വീഴുക, അതിലൊരു ഫ്രാക്ചർ സംഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വളരെ മിനിമലായിട്ടുള്ളൊരു ട്രോമയും കൊണ്ട് ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചർ, അതിൽ നിന്ന് ഓസ്റ്റിയോപൊറോസിസ് ഡയഗ്നോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെക്സ സ്കാനിങ് ഓസ്റ്റിയോപൊറോസിസ് ഡയഗ്നോസ് ചെയ്യാം. വൺസ് ഓസ്റ്റിയോപൊറോസിസ് ഡയഗ്നോസ് ചെയ്താൽ അതിന് അതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. സാധാരണ അത് കോമൺ ആയിട്ട് വരിക ബിസ്ഫോസ്ഫോനെറ്റ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ടാബ്ലറ്റ് ആയിട്ടുണ്ട്, ഒരു മന്ത്ലി ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു വീക്ക്ലി ടാബ്ലറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇയർലി ഇൻട്രവീനസ് ഇൻഫ്യൂഷൻ എന്നുള്ള രീതിയിലും ഈ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളൊരു പുതിയ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്കിന്നിന്റെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് സ്കിന്നിന്റെ അടിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നൊരു ഇഞ്ചെക്ഷൻ ഉണ്ട്. അത് വൺസ് എവറി സിക്സ് മന്ത്സ് എന്നുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഈ എല്ലാ ട്രീറ്റ്മെന്റും വളരെ എഫക്റ്റീവ് ആണ്. ബോൺ, അതായത് ബോൺ ലോസ് കുറയ്ക്കാനും ഫ്രാക്ചേഴ്സ് കുറയ്ക്കാനും വളരെ എഫക്റ്റീവ് ആണ് ഈ രണ്ട് ട്രീറ്റ്മെന്റ്. ഓസ്റ്റിയോപൊറോസിസ് ഇല്ല, ഫ്രാക്ചേഴ്സും ഇല്ല, ബോൺ ഡെൻസിറ്റിയുടെ കുറവ് മാത്രം, ബോൺ ഡെൻസിറ്റി സാധാരണയെക്കാളും കുറവുള്ള സ്ഥിതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. റെഗുലർ ആയിട്ടുള്ള എക്സസൈസും കാൽസ്യം സപ്ലിമെന്റേഷനും വൈറ്റമിൻ ഡിയും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. അത്
ഇനിയിപ്പം ഈ ഓസ്റ്റിയോപൊറോസിസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് വൺസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക?
ഇത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബോൺ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും കൊല്ലം ചെന്നതും. അപ്പോ ഈ ഫ്രാക്ചറിന്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഏജ് ആണ്. അപ്പൊ ഏജ് ചെല്ലുന്നതും ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്, ചാൻസ് കൂടുതലാണ്. ഇതിലേറ്റവും കോമൺ ആയിട്ട് കാണുക സ്പൈൻ ഫ്രാക്ചർ, അല്ലെങ്കിൽ റിസ്റ്റ് ഫ്രാക്ചേഴ്സ്, അല്ലെങ്കിൽ ഷോൾഡർ ഫ്രാക്ചേഴ്സ്, അല്ലെങ്കിൽ ഹിപ്പ് ഫ്രാക്ചർ. ഈ ഫ്രാക്ചേഴ്സ് ആണ് കൂടുതൽ സംഭവിക്കുക. അതിൽ ഹിപ്പ് ഫ്രാക്ചർ ആണ് അതിലേറ്റവും സീരിയസ് ആയിട്ടുള്ള ഫ്രാക്ചർ. കാരണം ഹിപ്പ് ഫ്രാക്ചർ കൊണ്ട് അതിന്റെ കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ സർജിക്കൽ കോംപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് അതുകൊണ്ട് ആൾ മരിക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തള്ളിക്കളയാവുന്ന കാര്യമല്ല അത്. അത് മാത്രമല്ല, വൺസ് ഹിപ്പ് ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഡിസബിലിറ്റി, പലപ്പോഴും പഴയ പോലെ ഓടാനും നടക്കാനും ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ മൊബിലിറ്റിക്ക് വല്ലാതെ ഒരു വ്യത്യാസം വരാണ് ഈ ഫ്രാക്ചറും കൊണ്ട്. അതുകൊണ്ട് കുറെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഫ്രാക്ചേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ.
ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കണ്ടിട്ടുണ്ട്, ഇത് ശരിയാണോ?
അതെ, പ്രഗ്നൻസിയിൽ സാധാരണ ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോപൊറോസിസ് അല്ല, ബോൺ ഡെൻസിറ്റി കുറയാം. ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള നിലയിലേക്ക് വരണമെന്നില്ല, എന്നാലും ബോൺ ഡെൻസിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസ്, പ്രത്യേകിച്ച് കോർട്ടിസോളിന്റെ അളവ് കൂടുതൽ, അതുകൊണ്ടൊക്കെയാണ് അത് കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷെ സാധാരണ രീതിയിൽ പ്രഗ്നൻസി ഇതുകൊണ്ട് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് സാധാരണ ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ് മെഡിക്കേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ഫീറ്റസിനെ ബാധിക്കും. അതുകൊണ്ട് ബോൺ ഡെൻസിറ്റി കുറയുന്നുണ്ടെന്നുണ്ടെങ്കിലും പ്രഗ്നൻസിയുടെ സമയത്ത് അതിന് ഈ ആന്റി ഓസ്റ്റിയോപൊറോട്ടിക് മെഡിക്കേഷൻസ് സാധാരണ ഉപയോഗിക്കാറില്ല ഈ പറഞ്ഞ കാരണങ്ങൾ കാരണം. വേറെ പ്രഗ്നൻസിന് ശേഷം ബോഡി മെറ്റബോളിക് റേറ്റ് സാധാരണ ഇതിലേക്ക് വരുമ്പോൾ ആ ബോൺ ഡെൻസിറ്റി സാധാരണ റീഗെയിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രഗ്നൻസി കൊണ്ട് ബോൺ ഡെൻസിറ്റി കുറവെങ്കിലും അത് അത് കഴിയുമ്പോൾ അത് റീഗെയിൻ ചെയ്യും. അതുകൊണ്ട് ഒരു വലിയ പ്രോബ്ലം വരും.
ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ഡോക്ടർ ക്രിസ്, ഇത്രയും വിവരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു.
ഓ, മൈ പ്ലഷർ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.